ദില്ലി ദാലിയിലേക്ക് സ്വാഗതം. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ. ഇത് ഒരു സങ്കടത്തിന്റെ മുഹൂർത്തമാണോ എന്ന് തിരിച്ചറിയാനാവാത്ത ഒരു സന്ദേഹം എന്നിലുണ്ട്. 91-ാമത്തെ വയസ്സിലാണ് ഴോൺ ലൂക്ക് ഗോദാർ എന്ന മഹാനായ ചലച്ചിത്ര സംവിധായകൻ അന്തരിച്ചത്. ഒരു പുരുഷായുസ്സു നീണ്ട് നിന്ന സർഗജീവിതമായിരുന്നു. വലിയ സംഭാവനകൾ മനുഷ്യരാശിക്ക് നൽകിയിട്ട് അദ്ദേഹം വിടവാങ്ങുകയാണ്. ഒരു ഉത്സവം പോലെ നാം ആഘോഷിക്കേണ്ട ഒരു ജീവിതം തന്നെയായിരുന്നു ഗോദാറിന്റേത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമായി പറഞ്ഞത് ഇത് നമുക്ക് സങ്കടപ്പെടേണ്ട ഒരു അവസരമാണോ എന്ന് എനിക്കറിയില്ല. ഇന്ന് ഗോദാറിന്റെ സംഭാവനകളെ കുറിച്ച് നമ്മോട് സംസാരിക്കുവാൻ വേണ്ടി ദില്ലി ദാലിയിൽ എത്തിയിരിക്കുന്നത് മലയാളികൾക്ക് സുപരിചിതനായ ചരിത്രകാരനും ചലച്ചിത്രകാരനുമായ ഡോക്ടർ സി എസ് വെങ്കടേശ്വരനാണ്. സ്വാഗതം സി എസ് പി ദില്ലി ദാലിയിലേക്ക്.
വളരെ സന്തോഷമുണ്ട് ദില്ലി ദാലിയിലേക്ക് വരാൻ.
ഔപചാരികമായ ഒരു ചരമോപചാരം അല്ലെങ്കിൽ ഒരു ആദരാഞ്ജലി ഗോദാർദിന് ഇഷ്ടപ്പെടുന്നു
എനിക്ക് തോന്നുന്നില്ല. എനിക്ക് വെച്ചാൽ ഗോദാർദിന്റെ ഒരു സിനിമയായാലും ശരി ജീവിതമായാലും ശരി ഒരു വലിയ രീതിയിൽ ഒരു ആഘോഷത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു തരം ഇമേജ് ആണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു സത്യം എന്ന് പറയുന്നത്. ഇമേജിൽ ജീവിച്ച, ഇമേജിൽ വിശ്വസിച്ച്, ഇമേജ് ആവിഷ്കരിച്ച, ഇമേജിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരുന്നൊരു ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് ഗോദാർ ദ ഇമേജ് സർവൈവ്സ് എന്ന് എനിക്ക് തോന്നുന്നു. വിൽ സർവൈവ് ഫോർ എവർ ഇൻ ദ സെൻസ്.
അപ്പോൾ ഈ സിനിമയുടെ നിയമപുസ്തകങ്ങൾ വായിക്കാതെ തന്നെ അത് കീറിക്കളഞ്ഞ പ്രതിഭയാണ് ഗോദാർ എന്ന് ഞാൻ ഇന്ന് വായിച്ചു ഒരു ആദരാഞ്ജലി കുറിപ്പിൽ. എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്?
എനിക്ക് തോന്നുന്നു ഒരേ സമയം തന്നെ, പക്ഷേ യഥാർത്ഥ സിനിമയിൽ അങ്ങേയറ്റം വിശ്വസിച്ച അല്ലെങ്കിൽ സിനിമയെ ഒരു മതമായി കണ്ട ഒരു മനുഷ്യൻ കൂടിയാണ് ഗോദാർ. നിയമലംഘനങ്ങൾ ധാരാളമുണ്ട്. എന്നുവെച്ചാൽ ഒരു തുടക്കം മുതൽ തന്നെ ഒരു പക്ഷേ സിനിമയെക്കുറിച്ചും സിനിമയുടെ ഭാഷയെക്കുറിച്ചും സിനിമ എന്ന സത്യത്തെക്കുറിച്ച് ഉള്ളൊരു ഒരു ആശങ്കയും നിരന്തരമായ ചിന്തയുമാണ് ഒരു പക്ഷേ ഗോദാർദിൻ്റെ സിനിമാ ജീവിതം എന്ന് പറയുന്നത്. ഗോദാർദ് വ്യത്യസ്ത ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഗോദാർദ് വ്യത്യസ്തനാക്കുന്നത് ഗോദാർദ് ഒരു ചലച്ചിത്രകാരൻ മാത്രമല്ല എന്നുള്ളതാണ്. ഒരു കഥ പറയുന്ന ചലച്ചിത്രകാരനല്ല, ഒരു കാലത്തുമായിരുന്നില്ല. അത് നിരന്തരം ഈ കഥ പറച്ചിലിൻ്റെ ഫിക്ഷൻ ആൻഡ് ഡോക്യുമെൻ്ററി എന്ന് പറയുന്നത് കഥയും യാഥാർത്ഥ്യവും അല്ലെങ്കിൽ അത് എല്ലാ കാലത്തും ഗോദാർദിൻ്റെ തീമുമായിരുന്നു. സത്യം ആണ് ദൃശ്യം, ദൃശ്യത്തിന് സത്യം എന്നത്, ദൃശ്യത്തിനോട് സത്യം പറയാൻ പറ്റുമോ, സത്യം എന്ന് ചരിത്രം കൂടിയാണ് ഗോദാർ. അപ്പൊ അദ്ദേഹത്തിനുള്ള സിനിമ എന്ന് പറയുന്നത് ഒരു ഇമേജ് എന്ന് പറയുന്നത് ഇത് അതൊരു സന്നിഹിതമായ ഒന്നിനെ ുമായിട്ടുള്ള നേർക്കുന്നവരാണ്. ആ സന്നിഹിതത്തെ സന്നിഹിതമായതിനെ കുറിച്ച് പറയാം. ട്രേസ് ദ പ്രസൻസ് ആണ് സിനിമ എങ്കിൽ ആ പ്രസൻസിനോട് നീതി പുലർത്തുക, ആ പ്രസൻസിനെ ആവിഷ്കരിക്കുക, അതിൻ്റെ സത്യം തുറന്നു കാണിക്കുക എന്നുള്ളതാണ് ഒരുപക്ഷെ ഗോദാർദിൻ്റെ ഒരു സിനിമ ഫിലോസഫി എന്ന് പറയാം. അപ്പൊ ആ അർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ഗോദാർ നിരന്തരം സിനിമയുടെ മാത്രമല്ല സിനിമയും സിനിമയെ പോലെ തന്നെ പ്രധാനമായിരുന്നു ഗോദാർദിൻ്റെ രാഷ്ട്രീയവും ചരിത്രവും. ഈ രണ്ട് രീതിയിൽ, ഈ രണ്ട് തലങ്ങളിലും സിനിമ എന്നുള്ള രീതിയിലും ചരിത്രം അല്ലെങ്കിൽ രാഷ്ട്രീയം എന്നുള്ള തലങ്ങളിൽ സൃഷ്ടിക്കപ്പെടുന്ന എല്ലാതരം വ്യാജങ്ങളെയും എല്ലാതരം നുണകളെയും എല്ലാതരം ഫിക്ഷനെയും നിരന്തരം നേരിട്ടുകൊണ്ടിരുന്ന ആളും കൂടിയാണ് ഒരു പക്ഷേ ഉദാഹരണത്തെ കുറിച്ച് തന്നെ പലരും പറഞ്ഞിട്ടുള്ള രണ്ട് തരം ഡ്രീം ഫാക്ടറീസ്. ഒന്ന് വലിയ കമ്മ്യൂണിസം എന്നുള്ള ഡ്രീം ഫാക്ടറിയാണ്. കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ വലിയ ഒരു ഡ്രീം മനുഷ്യർ കൊടുത്ത ഒരു സംഭവമാണ് കമ്മ്യൂണിസം. അതുപോലെ തന്നെ ഹോളിവുഡും സോ ഹ്യൂജ്, ഏറ്റവും ലോകത്തിലെ ഏറ്റവും വലിയ സ്വപ്ന ഫാക്ടറിയാണത്. ഇത് രണ്ടിനെയും എതിർത്ത ഒരാളാണ് ഗോദാർ. നിരന്തരം പുനരാവിഷ്കരിച്ചുകൊണ്ട് എന്നുവെച്ചാൽ ഈ ലോകത്തിൻ്റെ സത്യം മതി, ഇമേജ് എന്ന് പറയുന്ന സത്യത്തെ വെളിപ്പെടുത്താൻ, അതിന് നിരന്തരം അന്വേഷിക്കാൻ നിരന്തരം പരിശ്രമിച്ചു എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പക്ഷേ സിനിമയുടെ ഒരു രൂപങ്ങളെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആഖ്യാന ശൈലികളെ അല്ലെങ്കിൽ പരിചരണ രീതികളെ നിരന്തരം മാറ്റിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ ഇത് ഉദാഹരണത്തിൻ്റെ തന്നെ ജീവിത ഒരു ഒരു സിനിമാ കാലഘട്ടങ്ങൾ പരിശോധിച്ചാൽ പലതരം ഫോർമാറ്റുകളിലൂടെ കടന്നുപോയി. ഇപ്പൊ സെല്ലുലോയിഡ് തുടങ്ങി, ഒരു നിരൂപകനായി തുടങ്ങി സെല്ലുലോയിഡിലേക്ക് വന്നു, നവതരംഗത്തിന്റെ ഭാഗമായി ആ കൂട്ടത്തിലുള്ള എല്ലാവരോടൊപ്പം ത്രൂഫോ, റിബറ്റ്, റോമർ, ഇവരോടൊപ്പം കൂടി സിനിമയിൽ കടന്നു വരുന്നു, സിനിമകൾ ചെയ്യുന്നു. അതിനുശേഷം ഒരു സിഗാവട്ടോ ഗ്രൂപ്പിന്റെ കൂടെ ഒരു മാവോയിസ്റ്റ് ഫിലിം മേക്കർ എന്ന രീതിയിൽ ഒട്ടേറെ, അന്ന് വിയറ്റ്നാം വാർ, അൾജീരിയൻ വാർ ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട ഒട്ടേറെ വളരെ തീക്ഷ്ണമായ സമര തീക്ഷ്ണമായ May 68 പാരീസ് റിവോൾട്ട് ഒരു പശ്ചാത്തലത്തിലാണ് ആ ഒരു ഒരു കാലഘട്ടം കടന്നു പോകുന്നത്. അതിനുശേഷം മറ്റൊരു കുറേക്കൂടി കൂളായൊരു കാലഘട്ടം, 80s ശേഷമുള്ള ഒരു 90s വരെയുള്ള കുറേക്കൂടി നെറേറ്റീവ്സ് ഒക്കെ ഉള്ള ഒരു കാലഘട്ടം. അതിനുശേഷം വീഡിയോ കടന്നു വരുന്നു, വീഡിയോ ഉപയോഗിക്കുന്നു, വീഡിയോയുടെ പരമാവധി അതിൻ്റെ സ്വാതന്ത്ര്യവും അതിൻ്റെ ഒരു ഒഴുക്കും അതിൻ്റെ ഒരു തരം കാഷ്വൽനെസ്സും അത് അതിൻ്റെ സിനിമയുടെ മൂലധന എന്താ പറയുക ബാധ്യതകളൊന്നുമില്ലാതെ നേരിട്ട് നിങ്ങൾക്ക് ഒരു സത്യത്തെ അറിയാൻ കഴിയും, ഈ ഇമേജിലൂടെ വീഡിയോ ഇമേജിലൂടെ കാണാൻ കഴിയുമോ എന്നുള്ള ചോദ്യങ്ങൾ. അതിന് ഡിജിറ്റൽ കടന്നു വരുമ്പോൾ അതിനുള്ള പരീക്ഷണങ്ങൾ, അവസാനത്തെ സിനിമകൾ ഇപ്പോൾ എന്താ പറയുക ഈ ഗുഡ് ബൈ ടു ലാംഗ്വേജ്, ദി ഇമേജ് ബുക്ക്, ഫിലിം സോഷ്യലിസം തുടങ്ങിയ ഒട്ടേറെ സിനിമകളിൽ ഒട്ടേറെ ഡിജിറ്റൽ ഇമേജസ് ആണ് ഉപയോഗിക്കുന്നത്. ഐഫോൺ വരെയുള്ള സാങ്കേതിക വിദ്യകളിലൂടെ കടന്നുപോയൊരു മനുഷ്യനാണ്. രാഷ്ട്രീയത്തിലൂടെ, സിനിമയുടെ സാങ്കേതിക വിദ്യയിലൂടെ, സിനിമയിലൂടെ, സിനിമ ഫിലിം ലാംഗ്വേജിലൂടെ നിരന്തരം സ്വയം പരിഷ്കരിച്ചുകൊണ്ടിരുന്ന ഈ യഥാർത്ഥ ദൃശ്യത്തിന് വേണ്ടിയുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഒരു പക്ഷേ ഈ പുനർ ആവിഷ്കരണം, പുനർ റീഇൻവെൻഷൻസ് മുഴുവൻ സംഭവിക്കുന്നത് എനിക്ക് തോന്നുന്നു.
ഈ ഗോദാർഡിനോട് വിശദമായി ദീർഘമായി സംസാരിച്ച ചുരുക്കം മലയാളികളിൽ ഒരാളോടാണ് ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം ചലച്ചിത്രോത്സവമായിട്ട് ബന്ധപ്പെട്ട് ഗോദാർഡിനെ അഭിമുഖ സംഭാഷണം നടത്തുകയാണ് CS നടത്തിയത്. 90-ാമത്തെ വയസ്സിൽ ഇത് ആദരം മൂലം പല സമയങ്ങളിലും ഞാൻ എഴുന്നേറ്റ് നിൽക്കുകയായിരുന്നു. ഇത്ര ഉണർന്നിരിക്കുന്ന ഒരു തലച്ചോറായിരുന്നു 90-ാമത്തെ വയസ്സിൽ എന്നുള്ളത് എന്നെ സത്യം വിസ്മയിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ എത്രയോ ആളുകളെ, എത്രയോ വലിയ വലിയ ആളുകളെ 90-ാമത്തെ വയസ്സിലും 80-കളിലും എല്ലാം പലപ്പോഴും അഭിമുഖങ്ങൾ കണ്ടിട്ടുണ്ട്. പിക്കാസോയുടെയൊക്കെ 90-ാമത്തെ വയസ്സിലുള്ള പെയിന്റിങ്ങുകളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ ഗോദാർഡിന്റെ തലച്ചോറിന് യാതൊരു ക്ഷീണവും സംഭവിച്ചിരുന്നില്ല എന്നുള്ളത് ഈ ഞാൻ ആ ഇന്റർവ്യൂ കണ്ടയാളെന്നുള്ള രീതിയിലാണ് പറയുന്നത്. നമുക്ക് വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പേ ആ അത് ആ ഒരു അനുഭവം ഒന്ന് പറയൂ.
അല്ല, എനിക്ക് ഗോദാർഡ് സിനിമയുടെ യൗവനമാണെന്ന് എനിക്ക് തോന്നുന്നു. സിനിമയുടെ യൗവനമാണ് ഗോദാർഡ് എന്നുള്ള രീതിയിൽ, ഫോർ എവർ ഗോദാർഡ് എന്ന് പറയുന്ന പോലെ എല്ലാ കാലത്തെയും സിനിമയുടെ യൗവനം തന്നെയായിരുന്നു ഗോദാർഡ്. എന്നുവെച്ചാൽ ഇപ്പൊ നിങ്ങൾ ഗോദാർഡ് സിനിമകൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഗോദാർഡിന് വയസ്സാകുന്നുണ്ടാവും,
അത് തന്നെ
സിനിമയ്ക്ക്
വയസ്സാവുന്നില്ല. കണ്ടിട്ട് എത്ര യൗവനയുക്തമായ സിനിമയാണ്.
അതെ, അത് ആ രീതിയിൽ സിനിമയുടെ യൗവനം തന്നെയാണ് ഗോദാർഡ്. അതുകൊണ്ട് ഒരിക്കലും വയസ്സാവുന്നില്ല. ആ ഉത്സാഹം നിരന്തരമായിട്ടുള്ള ഒരു ഒരു സിനിമയെ കുറിച്ചുള്ള, ദൃശ്യത്തെ കുറിച്ചുള്ള നിരന്തരമായ ചിന്ത.
CSV ചോദിച്ചൊരു ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ ഉത്തരം എന്നെ അത്ഭുതപ്പെടുത്തി പോയി. നിങ്ങൾക്ക് എന്താണ്, ക്രിസ്തുവിനും അപ്പം വിതരണം ചെയ്യുന്നതിലായിരുന്നു താല്പര്യം, പക്ഷെ എനിക്ക് അപ്പം ഉണ്ടാക്കുന്നതിലെ താല്പര്യം എന്ന് സിനിമയുടെ വിതരണത്തിനെ കുറിച്ച് സംസാരിച്ചപ്പോ.
ഓ, അതുപോലെ തന്നെ സംസാരിക്കുമ്പോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം പറഞ്ഞു, ഈ കോവിഡ് സമയത്താണല്ലോ സംസാരിക്കുന്നത്.
അതെ,
അപ്പൊ കോവിഡ് അദ്ദേഹം പറഞ്ഞ ഇതിനൊരു എന്താ പറയുക, കോവിഡ് ഒരു ഇൻഫർമേഷൻ ആണ്, വൈറസ് ഒരു ഇൻഫർമേഷൻ ആണ്, ഒന്നിൽ പകരുന്ന ഒരു ഇൻഫർമേഷൻ, സിനിമയും ഇൻഫർമേഷൻ ആണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കമ്പാരിസൺ തുടങ്ങുന്നതന്നെ.
അത്ഭുതപ്പെടുത്തി, അത്ഭുതപ്പെടുത്തി. ഇനി ഞാൻ പോകുന്നത്, ഈ CSV സൂചിപ്പിച്ചു രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഗോദാർഡിന്റെ സിനിമാ ജീവിതം. രണ്ട്, ഗോദാർഡിലെ സജീവമായ രാഷ്ട്രീയ ജീവിതം. അപ്പോ ഈ എന്നും പുതുതായിക്കൊണ്ടിരുന്ന അദ്ദേഹത്തിലെ ചലച്ചിത്ര പ്രതിഭ, നവം നിത്യ യൗവനം കാത്തുസൂക്ഷിച്ച ഒരു ചലച്ചിത്ര പ്രതിഭ, അതേപോലെ തന്നെ ജാഗ്രതായി ഉണർന്നിരുന്ന ഒരു രാഷ്ട്രീയ മസ്തിഷ്കം അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു. ഈ രണ്ട് കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രമേയങ്ങൾ, ചലച്ചിത്ര പ്രമേയങ്ങൾ എടുക്കുമ്പോൾ സെക്ഷുവാലിറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമേയമായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ധാർമ്മികത, അത് ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ വളരെ വളരെ സജീവമായ പ്രമേയമായിരുന്നു. അതേസമയം തന്നെ സിനിമയ്ക്ക് പുറത്ത് രാഷ്ട്രീയം സംഭാഷണം നടത്തുന്ന തലച്ചോറിനെ പോലെ തന്നെ ചലച്ചിത്ര പ്രമേയങ്ങൾക്കകത്ത് തന്നെ സജീവമായിരുന്ന ഒരു രാഷ്ട്രീയ പരിസരം കൂടി ഗോദാർഡിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോ ഈ അദ്ദേഹം സിനിമയിൽ എന്ത് രാഷ്ട്രീയമായിരുന്നു ഗദാർ മുന്നോട്ട് വെച്ചത്?
ഗദാർത്തിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള രണ്ട് ഉദ്ധരണികളുണ്ട്. ഒന്ന്, സിനിമ ഈസ് ട്രൂത്ത് 24 frames a second എന്ന് പറയുന്നു. മറ്റൊന്ന്, ഇറ്റ് ഈസ് ഈസി ടു മേക്ക് പൊളിറ്റിക്കൽ ഫിലിംസ് ബട്ട് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു മേക്ക് ഫിലിംസ് പൊളിറ്റിക്കലി എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഈ എല്ലാ കാലത്തും എനിക്ക് തോന്നുന്നു ശ്രമിച്ചിരുന്നത് ഒരു സിനിമകളെങ്ങനെ രാഷ്ട്രീയ ഒരു ഒരു മൂലധന വ്യവസ്ഥയ്ക്കകത്ത് സിനിമയുടെ ഒരു വിനോദ വ്യവസായം എന്നുള്ള രീതിയിൽ ഉള്ള ഒരു ഒരു ഇതിനകത്ത് അവരെ ഒരു ഗദാർദും ഏളി ഇപ്പോൾ ന്യൂ ഫിലിം മേക്കേഴ്സിന് മുഴുവൻ നിരൂപകരായിരുന്ന കാലഘട്ടം തൊട്ട് നിശ്ചിതമായി വിമർശിക്കുന്ന ഒരു കാര്യമാണ് അത്. ഒരു ഒരു സിനിമ ഒരു എൻ്റർടൈനിങ് മീഡിയം മാത്രമാക്കി ചുരുക്കുന്നതിനെ കുറിച്ചുള്ള അതിൻ്റെ അതിൻ്റെ ഒരു ഒരുതരം മുതലാളിത്ത കൺസ്യൂമറിസ്റ്റ് ആയിട്ടുള്ള സംസ്കാരത്തിനകത്ത് അതെങ്ങനെയാണ് ചുരുക്കപ്പെടുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ആകാംക്ഷ അല്ലെങ്കിൽ വിമർശനം തുടക്കം മുതൽ തന്നെയാണ്. അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് സിനിമയിലേക്ക് വരുന്നത്. അപ്പോൾ സിനിമയിൽ ഒരു രീതിയിൽ രണ്ട് കാര്യങ്ങൾ തന്നെ ഉദാഹരണത്തിന് പ്രത്യേകത എനിക്ക് തോന്നുന്നു. ഒന്ന്, പല സിനിമക്കാരെയും പോലെ സിനിമ എന്ന് പറയുന്നത് ഹ്യൂസ് വളരെ എന്താ പറയുക സിനിമ പ്രാന്തരൻ, സിനി ഫീലാണ്. ആ സിനിമ കാണി സിനിമയെ കുറിച്ച് സംസാരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ഫിലിം മേക്കിംഗ് ഒരു പ്രൊഫഷനല്ല, സിനിമ ജീവിതം തന്നെയാണ്. സിനിമയിൽ നിരന്തരം എന്താ ഉദാഹരണത്തിന് ഫിലിം ഹിസ്റ്ററിയെ കുറിച്ച് ഇത്രയധികം ചിന്തിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഫിലിം മേക്കിംഗ് ഫിലിം ഒരു ഹിസ്റ്റോറിയനാണ്, ഫിലിം ഹിസ്റ്റോറിയൻ ഫിലിം മേക്കറാണ് അദ്ദേഹം. സിനിമയെക്കുറിച്ചുള്ള ഹിസ്റ്ററി വലിയ ഹിസ്റ്ററി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഒരുപക്ഷെ സിനിമയെ ഒരു മാധ്യമം എന്നുള്ള രീതിയിൽ, സിനിമയെ ഒരു പൊളിറ്റിക്കൽ ടൂൾ എന്നുള്ള നിലയിൽ കാണുകയും ഒപ്പം അതുകൊണ്ട് തന്നെ മാറുന്ന ലോക സാഹചര്യങ്ങൾക്കനുസരിച്ച് തന്നെ ചൂഴ്ന്നു നിൽക്കുന്ന പലതരത്തിലുള്ള എന്നുവെച്ചാൽ നിങ്ങളുടെ ഉദാഹരണ സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ സ്ട്രീംസ് അതിന് നിരന്തരം കാണാം. ഒന്ന്, പെയിൻറ്റിങ്ങിനോടുള്ള അഭിമാനേഷം നിരന്തരം എന്നുവെച്ചാൽ സിനിമ ഗദാർദ്ദൻ്റെ സിനിമകൾ ഒരു കൊളാഷാണ് എപ്പോഴും. അതിനകത്ത് ഒരു നെറേറ്റീവിനപ്പുറം അത് പല രീതിയിൽ പെയിൻറ്റിങ്, മ്യൂസിക്, പ്രത്യേകിച്ചും ഫിലോസഫിക്കൽ ടെക്സ്റ്റുകൾ, ലിറ്റററി ടെക്സ്റ്റുകൾ, ഇത് നിരന്തരം ഒരു കൊട്ടേഷൻസ് ധാരാളം ഉദ്ധരണികൾ കാണാം. അത് ചിലപ്പോൾ പെയിൻറ്റിംഗ് ആയിരിക്കും, മൈക്കലാഞ്ചലോ വരും, അല്ലെങ്കിൽ ചില ഫിലോസഫേഴ്സ് നേരിട്ട് പ്രത്യക്ഷപ്പെടുന്നു, ചില കൊട്ടേഷൻസ് വരുന്നു, റോബസ്പിയർ വരുന്നു, ഷേക്സ്പിയർ വരുന്നു, ഇങ്ങനെ ഇങ്ങനെയാണ് ഫിലിം ചെയ്യുന്നത്. അപ്പോൾ ഒരു രീതിയിൽ ഈ ഈ രൂപപരമായ ഈ അസ്വസ്ഥത, ഈ റെസ്റ്റ്ലെസ്നെസ് അബൌട്ട് ദ ഫോം ഓഫ് ദ ഒരു മീഡിയം എന്നുള്ളത് യഥാർത്ഥത്തിൽ ഉദാഹരണത്തെ സംബന്ധിച്ചിടത്തോളം ഒരേ സമയം ഒരു സിനിമ ലാവണ്യവുമായി ബന്ധപ്പെട്ടതും ഒപ്പം തന്നെ ഈ ഇമേജ് ആൻഡ് ദ വേൾഡ്, ഈ അത് രാഷ്ട്രീയ പ്രശ്നമാണ്, ഇതുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം നിരന്തരം മാറുന്ന ലോക സാഹചര്യങ്ങളനുസരിച്ച് ചിന്താ പദ്ധതികൾ, ഏർലി ഫിലിംസ് എക്സിസ്റ്റൻഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒട്ടേറെ ഉദ്വേഗങ്ങളുടെ പിന്നീട് അതല്ല മാവോയിസ്റ്റ് ആകുന്നു, പിന്നെ ക്രമേണ മാറി മാറി വരുന്നതാണ്. അപ്പം മാറുന്ന താൻ ജീവിക്കുന്ന ലോകം, ചുറ്റുപാട്, പ്രത്യേകിച്ചും ഒരു ക്യാപിറ്റലിസ്റ്റ് ലോകത്തിൻ്റെ അകത്ത് ജീവിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ അതിൻ്റെ ഒരു ട്രെൻഡ് ആൻഡ് ക്രിട്ടിക് ത്രൂ ഔട്ട് ഹിസ് കരിയർ, അത് വളരെ അപൂർവം ഫിലിം മേക്കേഴ്സുണ്ട്. ഒരു യൂറോപ്പിൽ നിന്നുകൊണ്ട് നിരന്തരം ഹോളിവുഡിനെയും അല്ലെങ്കിൽ മുതലാളിത്ത വ്യവസ്ഥയെയും അതുണ്ടാക്കുന്ന ഒരു സാംസ്കാരികമായിട്ടുള്ള വലിയ ഒരു ഒരു എന്താ പറയുക ഹിംസയെയും കുറിച്ചുള്ള നിരന്തരം സംസാരിച്ചു കൊണ്ടിരുന്ന ആളാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഒരു ഗദാർദ്ദിൻ്റെ സിനിമ ലാവണ്യപരമായ അന്വേഷണങ്ങളും അതിന് അത് സിനിമയും ലോകവും തമ്മിലുള്ള ബന്ധവും ആയിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഒരുപക്ഷെ അദ്ദേഹം ഈ പുതിയ മാറുന്ന ലോകത്തെ ദൃശ്യങ്ങളിലൂടെ ആവിഷ്കരിക്കാൻ, മനസ്സിലാക്കാൻ അല്ലെങ്കിൽ വിചാരണ ചെയ്യാൻ പറ്റുന്ന രൂപങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ മീഡിയംസ് ഒരു പ്രശ്നമല്ലായിരുന്നു. വീഡിയോയിലും അതൊരു ഈസിയായിട്ട് കാണും, ഈ മൂലധനത്തിൻ്റെ വലിയ ബാധ്യത ഇല്ലാതെ തന്നെ വളരെ എളുപ്പത്തിൽ വളരെ മൊബൈലായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കാം, അതുപോലെ തന്നെ ഡിജിറ്റൽ വരുമ്പോൾ അതോടെ കൂടി വളരെ എളുപ്പമായിത്തീരുന്നു. രണ്ട്, ഏറ്റവും ആദ്യം തന്നെ വളരെയധികം അവനവൻ തന്നെ ഷൂട്ട് ചെയ്യാൻ സിനിമ എടുക്കാം എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന ഒരാളായിരുന്നു പോകുന്നത്. എന്നാൽ ഇഷ്ടംപോലെ ഫൗണ്ട് ഫുട്ടേജസ്, ആർക്കൈവൽ ഫുട്ടേജസ് ഉപയോഗിച്ചുകൊണ്ട് സിനിമ നിർമ്മിക്കാം. അവൻ ലെറ്റർ ടു ജെയ് എന്ന് പറഞ്ഞ സിനിമ ഒരൊറ്റ ഒരു സ്റ്റിൽ ഇമേജ് വെച്ചിട്ട് മുഴുവൻ സിനിമ നിർമ്മിക്കാം എന്നൊക്കെയുള്ള രീതിയിൽ പല രീതിയിൽ പരീക്ഷണങ്ങളാണ് നടക്കുന്നത്. അപ്പം ഇത് ഒരു രീതിയിൽ നിരന്തരമായ ദൃശ്യവുമായിട്ടുള്ളൊരു സംവാദം അകത്ത് നടക്കുന്നുണ്ട്, സിനിമയിൽ നടക്കുന്നുണ്ട്, സിനിമയിൽ ലോകമായി നടക്കുന്നുണ്ട്. ഇതൊരു ഇത്തരം ഒരു ഫിലിം മേക്കർ, ഫിലോസഫർ, ഫിലിം ഫിലോസഫർ ഒരു പക്ഷെ വളരെ വളരെ അപൂർവമായിരിക്കുന്നു എനിക്ക് തോന്നുന്നു.
ഇനി ഞാൻ വരുന്നത് രാഷ്ട്രീയമായിട്ടുള്ള അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമോ മാർക്സിസമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ചങ്ങാത്തം. അത് നമുക്കറിയാം അദ്ദേഹം സാർത്രുമൊക്കെ ആയിട്ട് വളരെ അടുത്ത ബന്ധം ഉണ്ടായിരുന്നു. പക്ഷേ
സാർത്രാണ് എന്റെ ലോകത്തിലേക്ക് തുറന്നതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സാർത്രിലൂടെയാണ് ഞാൻ ലോകത്തിലേക്ക് പ്രവേശിച്ചത്.
അതെ അതെ, സാർത്രിലൂടെ ലോകത്തിലേക്ക് പ്രവേശിക്കുകയും ഒരു 60കൾക്ക് ശേഷം നാർസിസുമായിട്ട് അടുത്ത ചങ്ങാത്തം പുലർത്തുകയും ഒരിക്കലും അതിൽ നിന്ന് വിട്ടുപോകാതിരിക്കുകയും ചെയ്തെന്ന് വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഓൾവേസ് ഹി റിമൈൻഡ് എ മാർക്സിസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞാൽ അതിനെ എങ്ങനെ സ്വീകരിക്കാം?
മാർക്സിസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ ഒരു യൂറോപ്യൻ കോണ്ടെക്സ്റ്റില് ഒരു മാർക്സവുമായിട്ടുള്ള നിരന്തരമായ സംവാദത്തിനൊപ്പം സഞ്ചരിച്ച ആൾ. സാർത്രെ പോലെ തന്നെ ഈ എന്താ പറയുക, ഏർലി മാർക്സിസം, സോവിയറ്റ് യൂണിയൻ, പിന്നീട് ചൈനയുമായിട്ടുള്ള മാവോയിസവുമായിട്ടുള്ള ഒരു അടുപ്പം, മാവോയിസ്റ്റ് ഇന്ത്യയായിട്ടുള്ള അടുപ്പം, പിന്നീട് ഒരു വിയറ്റ്നാം വാർ ഗോദാർന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു മൊമെന്റ് ആണ് രചനാ ജീവിതത്തിൽ. വിയറ്റ്നാമിൽ പോയി സിനിമ ഉണ്ടാക്കാനൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ള ആളായിരുന്നു. അപ്പോൾ വിയറ്റ്നാം വാർ, പ്രത്യേകിച്ച് പാരീസ് റിവോൾട്ട് 1968, ഇതൊക്കെയായിട്ട് പറഞ്ഞ നിരന്തരമായിട്ടുള്ള ഒരു തരം വിമോചനാത്മക രാഷ്ട്രീയത്തെക്കുറിച്ച്, ഒരു മാർക്സിസ്റ്റ് അടിസ്ഥാനത്തിൽ മാർക്സിസ്റ്റിൽ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയത്തെക്കുറിച്ച്, ഒരു വിമോചന രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ചിന്ത നിരന്തരമായിട്ടുണ്ട്. പക്ഷേ അത് ക്രമേണ മാറുന്നതായി കാണാം. അപ്പോൾ അവസാന സിനിമകളിലേക്ക് വേണ്ടി ഏതാണ്ട് വളരെ ഡീപ്ലി റിഫ്ലക്റ്റീവായിട്ടുള്ള ഒരു 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 സമീപനമാണ് നേരിടുന്നത്. അല്ലാതെ അല്ലെങ്കിൽ രീതിയിലുള്ള ഒരു തരം, എനിക്ക് തോന്നുന്നു ലേറ്റ് ഫിലിംസിൽ അതൊരു ഒരു പദ്ധതിയായിട്ടല്ല. അപ്പോൾ നമ്മൾ ഏർലി ഫിലിംസ് കാണുന്നത് സിക്സ്റ്റീസ് സെവൻറ്റീസിലും കാണുന്ന സിനിമകളെ പോലെയുള്ള പ്രോഗ്രമാറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും വളരെ വിപ്ലവം അടുത്തുണ്ടെന്നോ സമീപകാലത്തുണ്ടോ എന്നുള്ള വിശ്വാസത്തിൻ്റെ ഊർജമോ എന്താ പറയുക ആവേശമോ ഇല്ലാത്ത സിനിമകളാണ് പിന്നെ വരുന്നത്. പക്ഷേ പിന്നെ വരുന്ന സിനിമകളിലും എനിക്ക് ഗൊദാർ ചെയ്തൊരു കാര്യം, ഒരു ഒരു അന്തർദേശീയ എന്നുള്ള രീതിയിൽ, ഒരു പക്ഷേ ഏഷ്യയും മറ്റും ഒഴിവാക്കിയാൽ തന്നെ ഒരു യൂറോപ്യൻ ഇൻ്റലക്ച്വൽ, യൂറോപ്യൻ ഒരു ഇൻ്റലക്ച്വലിൻ്റെ നോട്ടത്തിൽ ലോകമെമ്പാടും നടക്കുന്ന പല രീതിയിലുള്ള പ്രതിരോധ ശ്രമങ്ങളോട് വളരെ എന്താ പറയുക അത് നിരന്തരം തന്നെ സിനിമയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് ദർവീഷിനെ കാണാം, അറബ് പ്രശ്നങ്ങൾ കാണാം, ഇങ്ങനെ പല രീതിയിൽ ഈ എന്താ പറയുക ലാറ്റിൻ അമേരിക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ പ്രത്യേകിച്ചും ഇത്തരം എക്സ് കോളനീസിൽ സംഭവിക്കുന്ന പലതരം കാര്യങ്ങൾ, പ്രത്യേകിച്ച് അറബ് ഒരു ഇഷ്യൂ, പലസ്തീനിയൻ ഇഷ്യൂ, ഇതിലെല്ലാം തന്നെ വളരെ സജീവമായിട്ടുള്ള അതിനു മുഴുവൻ തന്നെ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത് എന്നുവെച്ചാൽ ഒരു ഒരു എനിക്കൊരു രാഷ്ട്രീയം ഒരു കേന്ദ്ര പ്രമേയമായതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിലൂടെ ലോകത്തെയും ലോകത്തിലൂടെ രാഷ്ട്രീയത്തെയും കാണാൻ ശ്രമിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു പക്ഷെ അത് ആ ഒരു കൺസേൺസിൽ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ പ്രോഗ്രമാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ പാർട്ടി അത്തരം ഒരു ഒരു അപ്പുറം കടക്കുന്ന, എന്നാൽ ഒരുതരം രാഷ്ട്രീയത്തെ പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് ഒരു പൊളിറ്റിക്സിൽ നൈതികതയായി കണ്ട ഒരാൾ കൂടിയാണ്. അതിലൂടെ തന്നെയാണ് ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള പലപ്പോഴും ഒരു 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 ഉദാഹരണത്തിൽ ഐസൻസ്റ്റീനിയനാണ്, ബേസിക്കലി ഈസ് എൻ ഐസൻസ്റ്റീനിയൻ, റെസിഡൻഷ്യൽ ഐസൻസ്റ്റീനിയനാണ്. എന്നുവെച്ചാൽ മോണിറ്റേഷൻ ആണ് ഉപരിയുടെ ഒരു ടൈം ആണ് മോണിറ്റേഷൻ ആണ് ഉപരി ഭാഷ എപ്പോഴും.
അപ്പോൾ ഈ ഞാൻ ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ സംസാരിച്ച വിഷയത്തിലേക്ക് ഒന്ന് ഒന്ന് തിരിച്ച് പോകാൻ ഉദ്ദേശിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ചലച്ചിത്രങ്ങളുടെ പ്രമേയങ്ങളിൽ ഈ സ്ത്രീ പുരുഷ ബന്ധം അല്ലെങ്കിൽ മനുഷ്യ ആധുനിക നാഗരിക മനുഷ്യരുടെ ബന്ധങ്ങൾ പ്രധാനമായും അദ്ദേഹം ഊന്നി നിന്നത് അതിലായിരുന്നു. അപ്പോൾ ഈ ഈ മനുഷ്യ ബന്ധങ്ങളെ സമീപിക്കുന്ന കാര്യത്തിൽ അതിനുവേണ്ടി ഈ അതുവരെയുള്ള പരമ്പരാഗതം എന്ന് നമുക്ക് വിളിക്കാവുന്ന കഥ പറയുന്ന ചലച്ചിത്ര രീതിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ചലച്ചിത്ര രീതി പറയുകയും എന്നാൽ മനുഷ്യകഥാനുഗായിയായി തുടരുകയും ചെയ്ത ആ ആ ആ കഥന രീതി എന്താണ് അദ്ദേഹത്തിന്റെ ഭാഷ, ചലച്ചിത്ര ഭാഷയെ കുറിച്ച് വളരെ ചുരുക്കി എന്ന് പറയാം. എനിക്കറിയാം പല ഘട്ടങ്ങളിലും പലതരത്തിലായിരുന്നു. 60-കളിലെ ചലച്ചിത്ര ഭാഷ അല്ലായിരുന്നു 80-കളിലെ ഗോദാറിന്റെ ഭാഷ. പക്ഷെ എങ്കിൽ പോലും എങ്ങനെയാണ് ഈ പരമ്പരാഗത ചലച്ചിത്ര കഥന രീതിയിൽ നിന്നും തികച്ചും വിടുതൽ പ്രാപിച്ച ആ ചലച്ചിത്ര ഭാഷ?
രണ്ടു കാര്യങ്ങൾ. ഒന്ന്, ഗോപാലകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ സ്ത്രീ പുരുഷ ബന്ധം അല്ലെങ്കിൽ സ്ത്രീ ഒരു കേന്ദ്ര പ്രമേയം തന്നെയാണ് എല്ലാ സിനിമയും. ആസ് എ ഒബ്ജക്ട് ഓഫ് ഡിസയർ, ആസ് പല രീതിയിൽ ഒരു 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 തൃഷ്ണയുടെ കേന്ദ്രം മാത്രമല്ല, പല രീതിയിൽ വിമോചനാത്മകമായ പുരുഷനെയും ലോകത്തെയും വിമോചിപ്പിക്കുന്ന ശക്തി കൂടിയാണ് ഒരു സ്ത്രീ. എന്നുവെച്ചാൽ സ്ത്രീകളെ തന്നെ കേന്ദ്രീകരിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീ പ്രശ്നങ്ങൾ എന്ന് വിളിക്കാവുന്ന കാര്യങ്ങളെ കേന്ദ്രീകരിക്കുന്ന ധാരാളം സിനിമകളുണ്ട്. മാസ്കുലിൻ, ഫെമിനിൻ, എന്താ പറയുക മൈ ലൈഫ് ടു ലിവ്, ഒരുപാട് സിനിമകളുണ്ട് അതിനെ കേന്ദ്രീകരിക്കുന്നത്. പക്ഷെ മിക്കവാറും സിനിമകളുടെ ഒരു കേന്ദ്ര പ്രമേയം അല്ലെങ്കിൽ കേന്ദ്ര ഒരു ഒരു ത്രെഡ് എന്ന് പറയുന്ന സ്ത്രീ പുരുഷ ബന്ധങ്ങൾ തന്നെയായിരുന്നു. അതിലുള്ള പലതരത്തിലുള്ള ഒരു രീതി എനിക്ക് തോന്നിയിട്ടുള്ളത് ഉദാഹരണ ജീവിതത്തിലുള്ള പോലെ തന്നെ വിവാഹങ്ങളിലൂടെയും പ്രണയ എന്താ കലഹങ്ങളിലൂടെയും കടന്നൊരു ജീവിതമാണ്. ഒരു രീതിയിൽ ഒരു ഒരു ബേബി ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് ഫാർ ഫെച്ച്ഡ് കൈൻഡ് ഓഫ് തിങ് ടു സേ, ബട്ട് എനിക്ക് തോന്നുന്നത് ഈ സ്ത്രീയെ അറിയുക എന്ന സ്ത്രീയും സിനിമയും ഒരുപോലെയായിരുന്നു എനിക്ക് തോന്നുന്നത്. ടു അണ്ടർസ്റ്റാൻഡ് വുമൺ ഒരു ഭയങ്കര പ്രഹേളിക പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും ബദാർ സിനിമകളുടെ സ്ത്രീ. സ്ത്രീ അറിയാതെ ലോകത്തെയും സിനിമയെ അറിയൽ തന്നെയായിരുന്നു. സ്ത്രീയോടുള്ള പ്രണയം സിനിമയോടുള്ള പ്രണയം തന്നെയായിരിക്കും. അതൊരു വളരെ പല രീതിയിൽ അങ്ങേയറ്റം എന്താ പറയുക അല്യൂറിങ് നമ്മളെ ക്ഷണിക്കുന്ന ഒന്നായിരിക്കുകയും അങ്ങേയറ്റം മായികവും ഒപ്പം തന്നെ പിടിതരാത്തതുമായ എന്തോ ഒരു എലിമെൻ്റ് ഈ ഗോദാ സിനിമകൾ മുഴുവനുണ്ട്. സ്ത്രീ പുരുഷ ബന്ധങ്ങളിലുള്ള ഈ ഇടർച്ചകൾ തുടർച്ചകൾ ബ്രത്ത്ലെസ് തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും അതൊരു വളരെ ഇതായിട്ടുള്ള റിലേഷൻഷിപ്പാണ്. ബെൽമോണ്ടും സിബർഗും തമ്മിലുള്ള റിലേഷൻഷിപ്പ് രണ്ടുപേരും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വളരെ ഒരു ചെറിയ ഇന്റിമേറ്റ് എന്ന് തോന്നാം. പക്ഷെ എനിക്ക് കാഷ്വലാണ് അതിനൊരു ഒരു ഒരു തരം എന്താ പറയാ ഒരു തരം സന്ദിഗ്ധത അതിൻ്റെ അകത്തുണ്ട്. അത് ത്രൂ ഔട്ട് ഫിലിംസ് അവസാന സിനിമ വരെ ഉണ്ട്. അത് ആ ഒരു സ്ത്രീ പുരുഷ ബന്ധത്തെ ഒരു പിന്തുടരൽ അതൊരു ഒരു 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 ധാരയായിട്ട് അതിന് നിരന്തരമുണ്ട്. അത് ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു ലെയർ തന്നെയാണ് ആ സിനിമയ്ക്ക് അകത്തുള്ളത്.
ഈ എന്റെ മനസ്സിൽ ഈ വീക്കെൻഡിന്റെ അവസാനത്തെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന ആ ഭാഗം എപ്പോഴും എന്റെ എനിക്ക് അദ്ദേഹത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളിൽ ഒന്ന് വീക്കെൻഡ് ആണ്, 1967. അപ്പൊ അതില് എൻഡ് ഓഫ് സ്റ്റോറി എൻഡ് ഓഫ് സിനിമ എന്ന് എഴുതി കാണിച്ചത്. അതിനെ എങ്ങനെയാണ് CSV കാണുന്നത്? പക്ഷെ അതിനുശേഷം അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട സിനിമകളെല്ലാം എടുക്കുകയും ചെയ്തു. എൻഡ് ഓഫ് സിനിമ എന്ന് അതിനെ വിളിക്കുന്നത് എന്ത് ആത്മവിശ്വാസത്തിന് പുറത്ത്?
എനിക്ക് തോന്നുന്നു ഒരു ഈ ഒരു രീതിയിൽ ഗോദാർ സിനിമകളെല്ലാം തന്നെ ഒരുതരം ഈ നരേറ്റീവുമായിട്ടുള്ള ആഖ്യാന ലീലകളാണ്. ഒരു രീതി ആഖ്യാന ലീലകളാണ്.
അതെ,
ഈ ലീലകളിൽ അദ്ദേഹം പലതരം എന്താ പറയുക, ചിലപ്പോൾ ഇമേജ് ആകാം, ചിലപ്പോൾ സൗണ്ട് ആകാം, ചിലപ്പോൾ മ്യൂസിക് ആകാം, ചിലപ്പോൾ ഒരു പെയിൻറ്റിങ് ആകാം, ചിലപ്പോൾ ഒരു 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 എന്താ പറയുക പലപ്പോഴും വളരെ പ്രശസ്തമായിട്ടുള്ള നാടകങ്ങളിൽ നിന്ന് ലിറ്റററി വർക്ക്സുകളിൽ ഒരു സന്ദർഭമാകും, ക്വട്ടേഷൻ ആകാം. ഈ രീതിയിൽ മൂപ്പർ ഗദാർ ചെയ്യുന്നത് ഒരു ഒരു ഇപ്പോൾ വീക്കെൻഡ് എടുക്കുകയാണെങ്കിൽ ഒരു ട്രാവൽ ഒരു ഒരു തരത്തിൽ റോഡ് മൂവിയാണ്.
അതെ,
ഇറ്റ്സ് എ റോഡ് മൂവി ഇൻ വിച്ച് ദി വെഹിക്കിൾ അവർ മൂവ്സ് ഇൻ എ സെൻസ്. ഒരു എങ്ങോട്ട് എത്തുന്നില്ല, നിരന്തരമായ ആക്സിഡൻറ്റിലൂടെ കടന്നു പോകുന്ന ഒരു പക്ഷേ വെസ്റ്റേൺ സിവിലൈസേഷൻ കൂടുതൽ ഏറ്റവും നിശിതമായ ഒരു വിമർശനം കൂടിയാണ് ആ സിനിമ. കൺസ്യൂമറിസത്തെ കുറിച്ചും വെസ്റ്റേൺ സിവിലൈസേഷൻ്റെ ഒരുതരം നിശ്ചലതയെക്കുറിച്ചും അതിൻ്റെ വൺ ട്രാക്ക് ഒറ്റ ട്രാക്കിൽ പെട്ടുപോകുന്നതിനെ കുറിച്ചും ഒക്കെയുള്ള ഒരു ഒരു വലിയ വിമർശനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നിങ്ങൾ ഈ എൻഡ് ഓഫ് സിനിമ, എൻഡ് ഓഫ് സ്റ്റോറി, എൻഡ് ഓഫ് സിനിമ എന്ന് പറയുന്നത് ഒരു പക്ഷേ അദ്ദേഹം വിവക്ഷിക്കുന്നത് പക്ഷെ ഒരു യൂറോപ്യൻ സിവിലൈസേഷനെ കുറിച്ചാകും. ദർ ഇസ് എൻ എൻഡ് ഓഫ് പടികൾക്ക് എൻഡ് ഓഫ് സ്റ്റോറി ഈസ് അറ്റ് എൻ എൻഡ് ഇറ്റ് ഓൾസോ എൻഡ്സ് ഇൻ എ വേ സിനിമ എന്നുള്ളതായിരിക്കും അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഒരുതരം ഒരു എനിക്ക് തോന്നുന്നു വലിയ രീതിയിൽ എസെൻഷ്യൽ വെസ്റ്റേൺ ഫിലിം മേക്കറാണ് അദ്ദേഹം. പാശ്ചാത്യ യൂറോപ്യൻ സംവിധായകനാണ്, എസെൻഷ്യൽ അതാണ് ലോകം. അത് നമ്മളെ ഇന്റർവ്യൂവിലും വളരെ ഒരു പ്രശ്നമായിരുന്നു.
അദ്ദേഹവുമായിട്ട് CSV സംസാരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ സിനിമകളെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ടല്ലോ, ഒരൊറ്റ ഒരു ഇന്ത്യൻ സിനിമ മാത്രമേ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളൂ, അത് സത്യജിത് റേയുടെ
ജൽസാഗറിനെ കുറിച്ച് മാത്രമേ ഓർമ്മ
ജൽസാഗർ മാത്രമേ ഓർമ്മയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോ തികച്ചും യൂറോപ്യനായിരുന്നു, അത് സമ്മതിക്കുന്നതിന് അദ്ദേഹത്തിന് മടിയില്ല.
ഇല്ല അത് പിന്നെ ഇതാണ് ഇപ്പൊ ഹിസ്റ്ററി ഓഫ് സിനിമ പറഞ്ഞ 260 മിനിറ്റ് ദൈർഘ്യമുള്ള ആ സിനിമയിൽ ഒരു ഏഷ്യൻ സിനിമ എന്ന് പറയാന്ന് പറയാൻ ഓസുവിന്റെ ഒരു ഇമേജാണ് വരുന്നത്. ഓസുവിന്റെ സിനിമയിൽ ഒരു ഇമേജ് അങ്ങ് പ്രത്യക്ഷപ്പെടുന്നത് പരിപൂർണമായിട്ട് അതില്ല. അത് പല നിരൂപകരും ചൂണ്ടിക്കാണിച്ചിട്ടുള്ള പോലെ ഒരു പക്ഷേ ഒരു ഫ്രാങ്കോ ജർമ്മൻ ആ ഒരു ലോകത്തിനകത്തുള്ള കോൺഫ്ലിക്റ്റുകൾ, സെക്കൻഡ് വേൾഡ് പോസ്റ്റ് സെക്കൻഡ് വേൾഡ് വാർ യൂറോപ്യൻ, അതാണ് ലോക കേന്ദ്രം. അതിനപ്പുറത്തുള്ളതൊന്നും അതിൻ്റെ അകത്ത് കടന്നു വരുന്നില്ല എന്നുള്ള പ്രശ്നം. പക്ഷെ അതുകൊണ്ട് ഗോദാർ പ്രസക്തനാവുന്നില്ല,
അതുകൊണ്ട് ഒരു വിശ്വ ചലച്ചിത്രകാരൻ അല്ലാതാവുന്നില്ല.
അതിൽ ഈവൻ ഞാൻ പറഞ്ഞാല് ഏറ്റവും വലിയ ഒരു എന്താ പറയുക പ്യൂരിസ്റ്റായിട്ടുള്ള ആർട്ട് നരേറ്റീവിന്റെ സ്റ്റൈലിന്റെ ഒരാളായിട്ടുള്ള സത്യജിത് റേ പറയുന്നത് ഗ്രിഫിത്തിന് ശേഷം, ഗ്രിഫിത്ത് ചോസർ ആണെങ്കിൽ ഗോദാർത്ത് ജെയിംസ് ജോയ്സ് ആണെന്നാണ്.
അത് തന്നെ സത്യജിത് റേ പറഞ്ഞല്ലേ,
പറഞ്ഞതാണ്. ഗ്രിഫിത്ത് ഈസ് ചോസർ, ഗോദാർത്ത് ഈസ്
ജെയിംസ് ഇൻ വൺ വേ. സത്യജിത് റേയുടെ മുകളിൽ ഒരു ഇൻഫ്ലുവൻസും
മാത്രമല്ല, സത്യജിത് റേ യഥാർത്ഥത്തിൽ ഈ ആ ലേഖനം ഇപ്പോ ഇന്ത്യൻ ന്യൂ വേവ് എന്ന് പറയുന്ന ലേഖനത്തിനകത്താണ് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ അദ്ദേഹം ചെയ്യാൻ ശ്രമിക്കുന്നത് ഇന്ത്യയിലെ നവതരംഗം എന്ന് വിളിക്കപ്പെടുന്ന മണിക്കോൾ കുമാർ ഷൈനി പോലുള്ള ചലച്ചിത്രകാരന്മാരുടെ സിനിമകളെ വിമർശിച്ചുകൊണ്ടാണ് ഗോദാർത്തിനെ ഉദ്ദേശിക്കുന്നത്. പൊതാർത്ഥ ഇത്തരം ഇന്നോവേഷൻസ് നടത്തുന്നുണ്ടെങ്കിൽ അതിന് വളരെ ഫിലിം ലാംഗ്വേജിൻ്റെ അകത്ത്, അവരുടെ ഹിസ്റ്ററിക്കകത്ത്, പൊളിറ്റിക്സിനകത്ത്, ആ സന്ദർഭങ്ങൾ, അവരുടെ രാഷ്ട്രീയ സന്ദർഭങ്ങൾക്കകത്ത് വളരെ പ്രസക്തി, അതിന്റെ തുടർച്ചയായിട്ടാണ് സംഭവിക്കുന്നത്.
നിങ്ങളെ പോലെ അല്ല എന്നൊരു പറഞ്ഞത് കേട്ടോ, എനിക്കറിയില്ലാത്തൊരു സംഭവമായിരുന്നു. ഇനി ഏതായാലും നമ്മൾ റേഡ മോളിൽ ഇൻഫ്ലുവൻസ് ഇല്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ ആന്ത്രേ ബേസിൻ ഗുദാദിന്റെ മോളിൽ എന്ത് ഇൻഫ്ലുവൻസ് ആയിരുന്നു ചുരുക്കി പറയോ?
അല്ല, എനിക്ക് ആന്ധ്രപ്രദേശിൽ എല്ലാ ന്യൂ ഫിലിം മേക്കേഴ്സിന്റെയും ഒരു ഗുരു തന്നെയായിരുന്നു, ഒരു പിതൃതുല്യനായിട്ടുള്ള ഒരാളായിരുന്നു. ഒരു പക്ഷേ
അദ്ദേഹം തന്നെ, ഞാനൊരു ഇന്റർവ്യൂവിൽ കണ്ടിരുന്നു, അദ്ദേഹം തന്നെ ഇത് സമ്മതിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ മോൾ അദ്ദേഹത്തിനോടുള്ള മതിപ്പും.
ബസാനൊരു എന്താ പറയാ, അൺഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഫാദർ ഫിഗർ ആണ് എല്ലാവർക്കും. എന്നാൽ അത്രയും ആ രീതിയിൽ, എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഈ നിരന്തരമായ എഴുത്ത്, സിനിമയെ കുറിച്ചുള്ള എഴുത്ത്, ചിന്ത, കാണൽ, സിനിമാസ്ഥലം, സിനിമ കാണൽ, രണ്ടുപേരും നിരന്തര സിനിമ കാണുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ബസാൻ ഡൈഡ് വെരി യങ് 40s മരിച്ചുപോയത്. പക്ഷെ ബസാന്റെ ഒരു ടേൺ എന്ന് പറയുന്നത്, ഒരുപക്ഷെ ഈ പല പിന്നീട് വരുന്ന പലരും സൂചിപ്പിച്ചിട്ടുള്ള പോലെ, ഒരുപക്ഷെ ഇപ്പോ ഒരു ഐസൻസ്റ്റീനിയൻ മൊണ്ടാഷ് അല്ലെങ്കിൽ അത്തരം ഇതിനെതിരായി വരുന്ന ബസീനിയൻ ആയിട്ടുള്ള മിസാൻസീൻ, അല്ലെങ്കിൽ സ്പേസിനും ഡ്യൂറേഷനും കൊടുക്കേണ്ട പ്രാധാന്യം, അല്ലെങ്കിൽ നിങ്ങൾ ലോകത്തെ അതിന്റെ സത്യം വെളിപ്പെടുത്താൻ അനുവദിക്കുന്ന രീതിയിലുള്ള ഒരുതരം ഒരു താളം, സിനിമയുടെ ഒരു ഒരുതരം ദൈർഘ്യത്തിന്റെ താളങ്ങൾ കണ്ടുപിടിക്കാനുള്ള ശ്രമം, ഇതൊരു ന്യൂ റിയലിസ്റ്റ് അല്ലെങ്കിൽ റോസലിനി തുടങ്ങിയ അത്തരം ആൾക്കാരെ വെച്ചുകൊണ്ട് ബസാൻ ആവശ്യപ്പെടുന്ന ഒരു പുതിയ സിനിമ ലാവണ്യം എന്ന് പറയുന്നത്. എന്നാൽ ഗോദാർദ്ദിനെ, ഞാൻ നേരത്തെ പറഞ്ഞ ഗോദാർദ്ദ് എസെൻഷ്യലി ഐസൻസ്റ്റീനിയൻ ആയിട്ട് ചെയ്യുന്നത്, ഐസൻസ്റ്റീനിയൻ ആയിട്ടുള്ള ഒരു എനർജിയും ഒരു എക്ലക്ടിസിസവും ഒക്കെ ഗോദാർദ്ദിനുണ്ട്. നിരന്തരമായി സിനിമയോടും സിനിമയിലേക്ക് മറ്റ് പലതരം കലകളെ കൊണ്ടുവരാനുമുള്ള ശ്രമം രണ്ടുപേർക്കും, ഐസൻസ്റ്റീനും ബാക്കി എല്ലാം ഒരു എക്ലക്ടിക് ആണ്. പല
ഐസൻസ്റ്റീനേക്കാൾ കൂടുതൽ ഈ ഫിലോസഫിയായിട്ട് എൻഗേജ് ചെയ്തു.
പക്ഷേ ഐസൻസ്റ്റീന്റെ ഒരുതരം ഈ മറ്റ് കലകളിൽ മറ്റ് സംസ്കാരങ്ങളോടുമുള്ള തുറവി ഒരു പക്ഷേ ഗോദാർദ്ദിനുണ്ടാവില്ല. ആർത്തത്തിൽ ഐസൻസ്റ്റീൻ ഒരു എന്താ പറയുക, ഒരു എൻസൈക്ലോപ്പീഡിയ സ്റ്റുഡിയാണ്. ലോകത്തിലെ എല്ലാ സംസ്കാരങ്ങളെയും കലാരൂപങ്ങളെ അറിയാൻ ശ്രമിക്കുകയും അതിനെ ചെയ്യാൻ ഫോളോ ചെയ്യാൻ ശ്രമിച്ചിട്ടാണ് ഐസൻസ്റ്റീൻ.
ഇദ്ദേഹത്തിനെ സോക്രട്ടീസുമായിട്ട് സമീകരിച്ചു കൊണ്ടുള്ള ഒരു വാചകം വായിക്കാൻ, ഹി വാസ് മീഡിയംസ്, ഹി വാസ് സിനിമാസ് സോക്രട്ടീസ് ബിലീവിംഗ് ദാറ്റ് ആൻ അൺഎക്സാമിൻഡ് സിനിമ വാസ് നോട്ട് വെർത്ത് ഹാവിംഗ്.
സാധ്യമല്ല എന്നാൽ സോക്രട്ടീസിന്റെ ഒരു സംവാദാത്മകത ഈ സിനിമയുണ്ട്. സിനിമ സിനിമ ധാരാളം വരുന്ന ഒരു സംവാദങ്ങളാണ്, പല രീതിയിൽ സംഭാഷണങ്ങൾ പരസ്പരം ചോദ്യം ചെയ്ത്, അതുപോലെ തന്നെ ചോദ്യം ചെയ്യുന്നതും, ഒപ്പം തന്നെ സമാന്തരമായി മുന്നോട്ട് പോകുന്ന സംഭാഷണങ്ങളാണ്. ഇവരെവിടെയും കൂട്ടിമുട്ടില്ലായിരുന്നു, സമാന്തരങ്ങളാണ്, സമാന്തരങ്ങളായിട്ട്. പ്രത്യേകിച്ച് സ്ത്രീ പുരുഷ സംവാദങ്ങളെല്ലാം രണ്ട് ട്രാക്കിൽ നിന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു സംഭവമായിട്ടാണ് പലപ്പോഴും ഉണ്ടാവുക.
നമുക്ക് ഒരു 40 മിനിറ്റ് ഉള്ള ഒരു പോഡ്കാസ്റ്റിൽ സംസാരിച്ചു തീരാവുന്ന ഒരു സർഗജീവിതമല്ല ഗുദാദിന്റേത്. അത് അതുകൊണ്ട് ഞാൻ ഇനി ഒരു രണ്ടോ മൂന്നോ സിനിമകൾ മാത്രം എടുത്തിട്ട് സിഎസ്വിക്ക് ഒന്ന് ഒന്ന് ഒരു ഒരു 2-3 മിനിറ്റ് വീതം എടുത്തിട്ട് പറയാൻ പറ്റും. ഉദാഹരണത്തിന് ഇപ്പൊ ബ്രെത്ത്ലെസ് എടുക്കുക. ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഫിലിംസ് എന്ന് പറയുന്നത് ബ്രെത്ത്ലെസും വീക്കെൻഡും ആൽഫാവില്ലയും ഗുഡ് ബൈ ടു ലാംഗ്വേജും ആണ്. പക്ഷെ അത് വേണമെന്നില്ല. ഓർമ്മയിൽ നിന്ന് ഒന്നോ രണ്ടോ സിനിമകൾ എടുത്തിട്ട് ഒന്ന് വിശദമാക്കുക, എന്തുകൊണ്ട് സിഎസ്വിക്ക് ഈ സിനിമകൾ പ്രിയങ്കരമാകുന്നു.
എനിക്കൊന്നും വളരെ വിശദമായി സംസാരിക്കാനുള്ള എനിക്ക് സിനിമകൾ ഞാൻ അത്രയും വിശദമായി ഓർക്കുന്നില്ല. പക്ഷേ എനിക്ക് തന്നെ എൻ്റെ ഫേവറേറ്റ് ഫിലിംസ് എന്ന് പറയാവുന്ന ചിലത് എന്ന് പറയുന്നത്, ഒന്ന് തിരിച്ചൊരു ബ്രെത്ത്ലെസ് തന്നെ. ബ്രെത്ത്ലെസ് ഫോർ ഇറ്റ്സ് എന്താ പറയുക, അതിൻ്റെ ഒരുതരം അതുവരെ സിനിമയിൽ ഇല്ലാത്ത ഒരുതരം നെറേറ്റീവ് ലൈറ്റ്നെസ്സും ഫ്രീഡവും ഒരു ഒരു പുറസും ആ സിനിമയ്ക്കുണ്ട്. അതിൻ്റെ ക്യാമറ മൂവ്മെൻ്റ് ആയാലും ശരി, അതിൻ്റെ ഇമേജിംഗ് ആയാലും അതിൻ്റെ ആക്ടിങ് രീതി എല്ലാം തന്നെ വളരെ ഒരുതരം ഫ്രീഡം അനുഭവപ്പെടും. നമ്മളിപ്പോൾ കാണുമ്പോൾ ഒരു പുതുമയുണ്ടായിരുന്നു, ഒരുതരം വല്ലാത്തൊരു ലാഘവവും സ്വാതന്ത്ര്യവും സിനിമയുടെ ഫോമിലും നെറേറ്റീവിലും എല്ലാത്തിലും, എവിടെയും ഒന്നും എവിടെയും കൊണ്ട് എത്തിക്കാനുള്ള ബാധ്യത ഇല്ലാത്ത രീതിയിൽ ഒരുതരം എന്താ പറയുക, ഒരു വേറൊരു തരം ഒരു ഒരു നിലനിൽക്കുന്ന എല്ലാത്തരം ധാർമ്മികതയിലും മൊറാലിറ്റിക്ക് അപ്പുറം പോകുന്ന ഒരുതരം ലോകത്തെക്കുറിച്ചും ഒക്കെ കുറിച്ച് സംസാരിക്കുന്നു. ആ സ്പേസും എല്ലാം അങ്ങനെയാണ്. അതൊരു വളരെ ആകർഷകമായ സിനിമയാണ്, ഇന്നും യങ് ആയിട്ടുള്ള സിനിമയാണ്, ഇന്ന് നമുക്ക് കണ്ടി കാണാവുന്ന ആസ്വദിക്കാവുന്ന ഒരു സിനിമയാണ്. പിന്നെ എനിക്കിഷ്ടമുള്ള സിനിമകൾ എന്ന് പറയുന്ന ഒരെണ്ണം ഈ വീക്കെൻഡിനാണ്. വീക്കെൻഡ് എന്ന് വെച്ചാൽ ഒരു രീതിയിൽ അതിന്റെ ഫോർമാറ്റ് തന്നെ ഭയങ്കര വല്ലാത്തൊരു, എനിക്ക് തോന്നുന്നു സിനിമയിൽ അധികം പറ്റി ഒരുപാട് റോഡ് മൂവീസ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ടു ലുക്ക് അറ്റ് ഒരു ഒരു നരേറ്റീവ് ഇങ്ങനെ ബിൽഡ് ചെയ്യും, ഒരു ഒരു നിരന്തരമായിട്ടുള്ള ആക്സിഡൻസിന്റെയും ഒരു തരം ഈ റോഡ് ബ്ലോക്കിന്റെയും അവിടെ മനുഷ്യർ തമ്മിലുള്ള തർക്കം, പിന്നെ പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് മൈക്കലാഞ്ചലോയിലേക്കും പല തരത്തിലുള്ള ഫ്ലൈറ്റ്സ് ഓഫ് ഫാന്റസീസ് അല്ലെങ്കിൽ പലതരം മറ്റ് രാഷ്ട്രീയത്തിലേക്കും കലയിലേക്കും ദർശനത്തിലേക്കൊക്കെ സഞ്ചരിക്കുന്ന ഒരു രീതി. ആ സഞ്ചാരങ്ങൾ മാത്രം നടക്കുന്നുള്ളൂ, ഫിസിക്കലായി ഒരു സഞ്ചാരം നടക്കുന്നില്ല. ഈ വല്ലാത്തൊരു തരം ഒരു ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരിക്കും തോന്നി.
ഇപ്പൊ 1967
എനിക്ക് മാസ്കുലിൻ ഫെമിനിൻ ആണ് അതും 2 or 3 തിങ്സ് ഐ നോ പീരീഡില് വരുന്ന സിനിമകളാണ്. അതെനിക്ക് വളരെ എനിക്ക് തോന്നുന്നു ഈ സ്ത്രീ പുരുഷ ബന്ധത്തെ പ്രത്യേകിച്ച് ഫ്രഞ്ച് സിനിമയ്ക്കകത്തെ ഈ ഫ്രഞ്ച് സിനിമയിലൊരു പ്രധാന പ്രമേയം തന്നെ പ്രണയവും സ്ത്രീ പുരുഷ ബന്ധങ്ങളും ഇൻഫിഡലിറ്റി ലവ് ഇങ്ങനെ പലതരം ഇത്, പക്ഷെ അതിനെ ഒരു വളരെ എന്താ പറയുക ഷാർപ്പായിട്ടുള്ള ഫെമിനിസ്റ്റ് പൊളിറ്റിക്കൽ എഡ്ജ് കൊടുക്കുന്ന സിനിമ. ഒരു സ്ത്രീകളുടെ ഒരു സ്ത്രീ ജീവിതം മാത്രമല്ല സ്ത്രീയുടെ ആന്തരികതയിലേക്ക് സ്ത്രീയുടെ ഒരു സമൂഹത്തിലും ബന്ധങ്ങളിലും കുടുംബ എല്ലാ തരം സ്ഥാപനങ്ങൾക്കകത്തുള്ള അവരുടെ ഒരു എന്താ പറയുക അവരനുഭവിക്കുന്ന പലതരത്തിലുള്ള ഒരു ഒരു അസ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് അതിന് പല രീതിയിൽ അവർ അതിനെ മറികടക്കുന്നതിനെ കുറിച്ചുള്ള വളരെ ഒരു രീതിയിലും ഒരു കൊഹറൻ ഒരു നെഗറ്റീവ് സ്ട്രക്ചറിന് അകത്തുമില്ല, പക്ഷെ പല എപ്പിസോഡിക് ആയിട്ട് കൊട്ടേഷൻസിലൂടെ ചെയ്യുന്നൊരു സിനിമ. അത് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ സിനിമ. അടുത്ത പീരീഡിൽ എനിക്ക് ഇഷ്ടമുള്ള സിനിമകൾ, അതിൽ കുറേ സിനിമകളിൽ വളരെ എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഇതായിട്ട് തോന്നിയപ്പോൾ, പക്ഷെ വളരെ സെൻഷ്യസ് ആയ ഒരുപാട് സിനിമകൾ പിന്നെ ഉണ്ടാവുന്നു, മേരി കലി, കാർമൻ, നിറയെ സിനിമകൾ.
അതെ,
പിന്നെ ശരിക്കും എനിക്ക് പിന്നെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയിട്ട് ലാസ്റ്റ് സിനിമകളാണ് ഈ ഫിലിം സോഷ്യലിസം, ഗുഡ് ബൈ ടു ലാംഗ്വേജ്, ബീച്ച് ബുക്ക്. ആ സിനിമകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്
മൂന്ന് ഫിലിംസ് ആണ് പറയുന്നത്, ഫിലിം സോഷ്യലിസം, മൂന്ന് സിനിമ, ലാംഗ്വേജും ഇമേജ് ബുക്ക്.
ഇമേജ് ബുക്ക് അവിടെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം വെച്ചാൽ അത് നമ്മളൊരു ഇതൊക്കെ നമ്മളൊരു ഫെസ്റ്റിവലിലാണ് കാണുന്നത്. ഫെസ്റ്റിവൽ മറ്റ് നമ്മുടെ സിനിമ കാണുന്നത് മറ്റ് പല സിനിമകൾക്കിടയിൽ വരുന്ന സിനിമ. അപ്പൊ ഗോദാവരി സിനിമ തീർച്ചയായിട്ടും നേരത്തെ തന്നെ തയ്യാറെടുത്തിട്ട് പോയിരിക്കുന്നത്, പക്ഷെ എങ്കിൽ തന്നെ അതിന്റെ ആ സിനിമ തുടങ്ങുന്നത് മുതൽ യു ആർ ഇൻ എ ടോട്ടലി ഡിഫറെന്റ് വേൾഡ്. എന്നുവെച്ചാൽ നിങ്ങൾ അതിന്റെ ഇതുവരെ കണ്ട സിനിമകളും അതിനുശേഷം കാണാതിരിക്കുന്ന സിനിമയോട് യാതൊരു ബന്ധമില്ല. അതൊരു ടിപ്പിക്കലി ഗോദാർദിയനാണ് അത്, അതിന്റെ അപ്രോച്ച്. എന്നുവെച്ചാൽ അത് ഒരു രീതിയിൽ നിങ്ങളിൽ നിന്ന് മറ്റൊരു രീതിയിലുള്ള ഒരുതരം ശ്രദ്ധയും ക്ഷമയും സെൽഫ് റിഫ്ലക്സിവിറ്റിയും പ്രതീക്ഷിക്കുന്നുണ്ട്, ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അത് വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്നുവെച്ചാൽ ഈ പ്രത്യേകിച്ച് ഈ സിനിമകളിൽ വരുന്ന മാറ്റം എന്ന് പറയുന്നത് നമ്മൾ ഒരു എന്താ പറയുക നമ്മൾ ജീവിക്കുന്ന ഒരു മാധ്യമ ലോകത്തിൽ വരുന്ന മാറ്റങ്ങൾ അതിനെ എത്ര ഈസി ആയിട്ടാണ് ഈ ഇദ്ദേഹം ഒരു സിനിമയിലേക്ക് മാറ്റുന്നത്. അത് സിനിമയിലേക്ക് ആ ഫോമും ആ ഫ്ലോ ഒരു ഡിജിറ്റൽ ഇമേജ് ഫ്ലോവിനെ അല്ലെങ്കിൽ അതിൻ്റെ കാഷ്വൽനെസ്സിനെ എങ്ങനെയാണ് ഒരു നിങ്ങൾ എങ്ങനെയാണ് കൗണ്ടർ ചെയ്യാനുള്ള ചോദ്യം, അതിന് അങ്ങനെ തന്നെ കൗണ്ടർ ചെയ്യണം. എന്നാൽ അത് അങ്ങനെ ഇപ്പോൾ അതായത് പല ഒരു എനിക്ക് തോന്നുന്നത് അത് ഗുഡ് ബൈ സോഷ്യലിസ്റ്റ് മേൽ ഒരു ഒരു യാത്രയാണത്. ആക്ച്വലി ഈസ് നോട്ട് ഷോയിങ് എനിത്തിങ് ബട്ട് ഒരു രണ്ട് ഒരു ഡയലോഗ് മുന്നോട്ട് പോകുന്നുണ്ട് അതിൻ്റെ അകത്ത്, ഒരു ഒരു സൗണ്ട് ട്രാക്കും കേൾക്കാം, പക്ഷെ ഇമേജ് ഒരു ബന്ധമില്ല. അതായത് ഈ രീതിയിൽ ഒരു ഒരു പ്രത്യേക ഞാൻ പുതിയ കാലത്തിൻ്റെ ഈ ഡിസ്ട്രാക്ഷന് അല്ലെങ്കിൽ പുതിയ കാലത്തിന്റെ ഡിജിറ്റൽ ഇമേജ് ഫ്ലോവിനെ ഉപയോഗിച്ചുകൊണ്ട്
സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ ശബ്ദത്തിലൊക്കെ അദ്ദേഹം ചെയ്ത
അസാധ്യമായ
ഇതൊക്കെ
യഥാർത്ഥം അതിന്റെ അകത്ത് നമ്മള് കൂടുതൽ വിശദീകരിച്ചിരിക്കും. ഈ മൊണ്ടാഷും മിസൻസിനും തമ്മിലുള്ള ഒരു സംവാദം തന്നെ നടക്കുന്നുണ്ട് ഇങ്ങനെ കുറിച്ച് ഈ സിനിമ.
അവസാനമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ സി എസ് വെങ്കടേശ്വരൻ അടുത്ത കാലത്ത് എഴുതിയ ലേഖനം ഞാൻ വായിച്ചു മലയാളത്തിലെ പുതിയ ചലച്ചിത്ര പ്രവണതകളെ കുറിച്ച്. ഇതിനുത്തരം പറയുവാൻ ഉള്ള മനനം ഡോക്ടർ സി എസ് വെങ്കടേശ്വരൻ നടത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഗോദാർദ് പുതിയ ഭാഷ കൊണ്ടുവന്ന വിപ്ലവകാരിയായ ചലച്ചിത്രകാരൻ, അദ്ദേഹം വിടവാങ്ങുന്ന ഈ സമയത്ത് എന്ത് അദ്ദേഹത്തിന്റെ അദ്ദേഹം എന്ത് ലെഗസിയാണ് ബാക്കി വെച്ചിരിക്കുന്നത്, അത് മലയാള ചലച്ചിത്രത്തിലെ എന്തെങ്കിലും തരത്തിൽ പ്രതിഫലിക്കുന്നുണ്ടോ? പുതിയ
മലയാള സിനിമയിൽ ലോക സിനിമയിലെ എല്ലാവരെയും നിരന്തരം പ്രകോപിപ്പിക്കുന്ന ഒരു ഫിലിം മേക്കറാണ് ഗോദാർദ്. നിങ്ങൾക്ക് ഗോദാർദ്, നിങ്ങൾക്ക് യു ക്യാൻ ഇതർ ലവ് ഹിം ഓർ ഹേറ്റ് ഹിം, ഇതിന്റെ ഇടയിലുള്ള സ്ഥലം അല്ലേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ വെറുക്കാനേ പറ്റുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു ഒരു പക്ഷേ ഗോദാദിന്റെ ലെജസി എന്ന് പറയുന്നത് ഒരു ഗോദാദിന്റെ എനിക്ക് തോന്നി ഗോദാദിന്റെ മരണം ഒരു യുഗത്തിന്റെ അവസാനം സിനിമയുടെ യുഗം അവസാനിക്കുന്നവരെ തോന്നി. എന്നുവെച്ചാൽ ഇത് ഈ രീതിയിൽ ഫിലിം ഹിസ്റ്ററിയുമായിട്ടും ഹിസ്റ്ററിയുമായിട്ടും ലോകചരിത്രവും മാനവിക ചരിത്രവും സിനിമയുടെ ചരിത്രവുമായി ഇത്രയും തീക്ഷ്ണമായി തീവ്രമായി നിരന്തരമായിട്ട് എൻഗേജ് ചെയ്ത ഫിലിം മേക്കറുണ്ട്. അത് എന്ന് പറയുന്നത് ഒരു വെറും പൊളിറ്റിക്കൽ എൻഗേജ്മെന്റ് മാത്രമല്ല, ഒരു പ്രമേയപരമായ ഒരു ഒരു ഇടപാടല്ല അത്. ഈ ഈ തന്റെ ചുറ്റും വരുന്ന തന്റെ ചുറ്റും സംഭവിക്കുന്ന ലോകത്ത് വരുന്ന മാറ്റങ്ങളോട് സിനിമയുടെ ഭാഷയെ പുതുക്കിക്കൊണ്ട് എങ്ങനെ പ്രതികരിക്കാം, എങ്ങനെയാണ് ഈ മാറ്റങ്ങളെ ടെക്നോളജിക്കലായ മാറ്റങ്ങൾ മാധ്യമ ശീലങ്ങളുടെ മാറ്റങ്ങൾ ഈ ഇൻഡസ്ട്രി ഫിലിം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞൊരു ആഗോള ഈ ഭീമന്റെ മാറ്റം ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് നിരന്തരമായ ഒരു പ്രതിലാവണ്യം സിനിമയിൽ സ്വന്തം ഫോമിലും നെറേറ്റീവിലും എല്ലാത്തിനും സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു 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 സൃഷ്ടിക്കുന്ന ഒരാൾ അതിന്റെ നിരന്തര ശ്രമമാണ് ഒരു പക്ഷെ ഉദാഹരണത്തിൽ കണ്ടംപററി ആയിരുന്നു. അതായിരിക്കും ഒരു പക്ഷേ ഇന്നത്തെ കണ്ടംപററി.
അത്തരം ശ്രമങ്ങൾ ലോക സിനിമയിൽ എവിടെയെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അത് അവർ ഗുദാദിൽ നിന്നും വളം വലിച്ചെടുക്കുന്നുണ്ട്
തീർച്ചയായും.
മഹാനായ ചലച്ചിത്രകാരന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടുള്ള ദിലീതാലിയുടെ ഈ പോഡ്കാസ്റ്റ് ഇവിടെ സമാപിക്കുകയാണ്. ഇത്രയും സമയം ആ മഹാസർഗ ജീവിതത്തെ കുറിച്ച് സംസാരിക്കുവാൻ വേണ്ടി ദിലീതാലിയിൽ എത്തിയതിന് ദിലീതാലിയുടെ എല്ലാ ശ്രോതാക്കളുടെയും പേരിൽ ഐ ആം താങ്കിങ് യു ഡോക്ടർ സി എസ് സുന്ദരേശ്.
താങ്ക് യു ഗോപാലകൃഷ്ണൻ, വളരെ വളരെ സന്തോഷം, വളരെ സങ്കടകരമായ മുഹൂർത്തത്തിൽ.